ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വിനോദിന് ഇനി 7 ജന്മം. വിനോദിന്റെ കരങ്ങൾ ഇനി കർണാടക സ്വദേശിക്ക്. വിനോദിന്റെ ഹൃദയം പറയുന്നു. കൊല്ലം കിളികല്ലൂർ സ്വദേശി എസ് വിനോദിന്റെ 8 അവയവങ്ങൾ പലർക്കായി പകുത്തു നൽകിയപ്പോൾ പല മാധ്യമങ്ങൾ എഴുതിയ തലക്കെട്ടുകളാണിത്. സാധാരണഗതിയിൽ അവയവദാന ദിനത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ അവയവദാനത്തിന്റെ മഹാത്മ്യം വിളിച്ചു പറയുന്ന സംഭവങ്ങൾ നടക്കുമ്പോഴോ മാത്രമാണ് അവയവദാനത്തെക്കുറിച്ച് നമ്മളെല്ലാം ആലോചിക്കുന്നത്. ജീവിതശൈലീ രോഗങ്ങളുടെ വർദ്ധന മൂലം അവയവങ്ങൾ ആവശ്യമായി വരുന്നവരുടെ എണ്ണം ധാരാളം കൂടിയിട്ടുണ്ട്. അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ആവശ്യമായി വരുമ്പോഴാണ് അവയവങ്ങൾ അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ലെന്നും അതിന് ധാരാളം നിയമക്കുരുക്കുകളുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. കൊല്ലം സ്വദേശി വിനോദ് ബൈക്കിൽ പോകവെ സ്വകാര്യ ബസ്സിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് 54-കാരനായ വിനോദിന്റെ 8 അവയവങ്ങൾ 7 പേർക്കായി കൈമാറാൻ ബന്ധുക്കൾ തയ്യാറായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ മൾട്ടി ഓർഗൻ റിട്രീവൽ കൂടിയാണിത്. ഹൃദയം, കൈകൾ, കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം നൽകിയത്. ഹൃദയം ചെന്നൈ MGM ആശുപത്രിയിലും കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലും, ഒരു വൃക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, നേത്രപടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലുമാണ് മാറ്റിവെക്കുന്നത്. കൈകൾ കർണാടക സ്വദേശിയായ യുവാവിനാണ് തുണയാകുന്നത്. കേരളത്തിൽ ആദ്യമായി മരണാനന്തര ഹൃദയദാനം നടത്തിയയാൾ കൊച്ചിക്കാരൻ സുകുമാരനാണ്. 2003 May 13 കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്ന കേരളത്തിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. ആലപ്പുഴ സ്വദേശി എബ്രഹാം എന്ന കർഷകനാണ് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച സുകുമാരന്റെ ഹൃദയം സ്വീകരിച്ചത്. അവയവദാനത്തെക്കുറിച്ച് ഏറെ ചർച്ചകൾ പോലും നടക്കാതിരുന്ന ആ കാലത്ത് സുകുമാരന്റെ കുടുംബമെടുത്ത തീരുമാനം എബ്രഹാമിന്റെ ആയുസ് 2 വർഷം കൂടി നീട്ടിക്കൊടുത്തു. അതുകഴിഞ്ഞ് നമ്മൾ ഒട്ടേറെ കാര്യങ്ങളിൽ പുരോഗമനപരമായി ചിന്തിക്കാൻ തുടങ്ങിയെങ്കിലും അവയവദാനത്തെക്കുറിച്ച് നമ്മുടെ സംശയങ്ങൾ കൂടി വന്നു. അതുകൊണ്ടുതന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയുമുണ്ടായി. അവയവദാനത്തിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവിക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ കണ്ണിന്റെ നേത്രപടലങ്ങൾ മാത്രമേ ദാനം ചെയ്യാനാകൂ. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യാനാകുക. അതിനാദ്യം മസ്തിഷ്ക മരണവും സ്വാഭാവിക മരണവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്:
ഇതിലാകെക്കൂടെ സ്വാഭാവിക മരണവുമായുള്ള വ്യത്യാസം, ഇത് ഹൃദയമിടിപ്പ് ഉണ്ടാവും. സാധാരണ മരിക്കുമ്പോൾ ഹൃദയമിടിപ്പ് നിൽക്കും. ഇത് മസ്തിഷ്കം ആദ്യം മരിക്കുന്നു, ഹൃദയമിടിപ്പ് കുറച്ച് സമയം കൂടെ ഉണ്ടാവും. അതിനുശേഷം മരുന്നുകളുടെ ഒരു പ്രവർത്തനത്തിന് ഫലമേ കുറച്ച് സമയം കൂടെ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ചിലപ്പോൾ എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അതും നിൽക്കും. അപ്പൊ ഈ ഒരു വിൻഡോ പീരീഡ്, അത് മസ്തിഷ്ക മരണം സംഭവിച്ച് ഹാർട്ട് ബീറ്റ് നിൽക്കുന്നത് വരെയുള്ള ആ ഒരു സമയമാണ് നമ്മൾ അവയവദാനം നടത്തുന്നത്. അങ്ങനെ നടത്തിയാൽ മാത്രമേ അവയവം കൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനമുണ്ടാവുള്ളൂ.
കേരളത്തിൽ പല അവയവങ്ങൾക്കുമായി കാത്തുകിടക്കുന്ന രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇപ്പോൾ വൃക്കകൾക്ക് മാത്രമല്ല കരളിനും ഹൃദയത്തിനുമൊക്കെ ധാരാളം ആവശ്യക്കാരുണ്ട്.
നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 20-25,000 ആൾക്കാർ വൃക്ക സ്തംഭിച്ച് ഡയാലിസിസിലുണ്ട്. അതുപോലെ ഏകദേശം 2,000-3,000 ലിവർ പൂർണ്ണമായും സ്തംഭിച്ച് മരണത്തോട് അഭിമുഖീകരിച്ച് ജീവിക്കുന്നു. ഇതുപോലെ തന്നെ ഹാർട്ട്, ഇതുപോലെ പാൻക്രിയാസിന്റെ പ്രവർത്തനം നശിച്ച കുറെ കുട്ടികൾ ഡയബറ്റീസിന് 3-4 പ്രാവശ്യം ഇൻസുലിൻ എടുത്ത്, ഇങ്ങനെ പല അവയവങ്ങളും പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിൽ ഒരു 100,000 ആൾക്കാർ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ 100,000 ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഉള്ളൊരു ആശ്രയം മസ്തിഷ്ക മരണാനന്തര അവയവദാനം. കാരണം പല അവയവങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഹൃദയം നമുക്ക് ഒന്നേ ഉള്ളൂ, അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. പാൻക്രിയാസ് ഒന്നേ ഉള്ളൂ, അതും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആകെ കൂടെ കൊടുക്കാൻ പറ്റുന്നത് ലിവറും ഒരു പോർഷൻ, ലിവറിന്റെ ഒരു ഭാഗവും ഒരു വൃക്കയും. അപ്പൊ അത് അതിനുശേഷം കൊടുത്ത ആൾ ഒരു വൃക്കയോടുകൂടി ജീവിക്കണം, മറ്റേ ആളും ഒരു വൃക്കയോടുകൂടി ജീവിക്കണം. അപ്പൊ ഇതിനേക്കാളും എല്ലാം ഉപരി എപ്പോഴും മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളിൽ നിന്ന് അവയവം എടുക്കുന്നതാണ്.
ചില രാജ്യങ്ങളിൽ ഒരു വ്യക്തി അയാളുടെ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സന്നദ്ധത അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ രേഖപ്പെടുത്തണമെന്നാണ്. അപ്രകാരം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത്യാവശ്യഘട്ടങ്ങളിൽ അവയവം ലഭിക്കുവാനുള്ള അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ നിയമത്തിലെ ഏറ്റവും വലിയ പോരായ്മ, അവയവങ്ങൾ ദാനം ചെയ്യുവാനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമ്മതപത്രം എഴുതി വച്ചിട്ടുള്ളയാൾ മരിക്കുമ്പോൾ ബന്ധുക്കളുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മൃതശരീരത്തിൽ നിന്നും അവയവങ്ങൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ബന്ധുക്കൾ പരേതന്റെ അഭിലാഷത്തെ ബഹുമാനിക്കാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ തയ്യാറാക്കിയിട്ടുള്ള അവയവദാന പത്രത്തിന് നിയമ പരിരക്ഷ ലഭിക്കേണ്ടതാണ്. സമ്മതപത്രമനുസരിച്ച് പരേതന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ ബന്ധുക്കൾ ബാധ്യസ്ഥരായിരിക്കണം. ഇതിനായി ആദ്യം വേണ്ടത് ബോധവൽക്കരണമാണ്.